ഓം ശാന്തി. 24/6/2024 പ്രഭാത മുരളി. റിവൈസ് 1965. മുരളിയുടെ ടൈറ്റിലാണ് പവിത്രതയാകുന്ന ഗുണം ധാരണ ചെയ്ത് ഡയറക്ടറിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നടന്നുകൊണ്ടിരിക്കൂ, എങ്കിൽ ദേവതാ രാജ്യത്തിൽ എത്തിച്ചേരും. പ്രഭാത ക്ലാസ്സിൽ കേൾപ്പിക്കുന്നതിനുള്ള ജഗദംബാ മാതാവിന്റെ മധുര മഹാവാക്യം. ഓം ശാന്തി. ഈ ലോകത്തെ നാടകം എന്ന് പറയുന്നു. ഡ്രാമ എന്ന് പറഞ്ഞാലും നാടകമെന്ന് പറഞ്ഞാലും കളിയെന്ന് പറഞ്ഞാലും കാര്യം ഒന്നു തന്നെയാണ്. നാടകത്തിൽ ഒരു കഥയാണുള്ളത്. അതിൽ ധാരാളം ഉപകഥകൾ, അതായത് ബൈ പ്ലോട്ടുകൾ ഇടയ്ക്ക് കാണിക്കുന്നു. എന്നാൽ കഥ ഒന്നേ ഉണ്ടാകുള്ളൂ. ഇത്തരത്തിൽ ഇത് പരിധിയില്ലാത്ത വിശ്വ ഡ്രാമയാണ്. ഇതിനെ നാടകമെന്നും പറയുന്നു. ഇതിൽ നമ്മളെല്ലാം അഭിനേതാക്കളാണ്. നമ്മൾ അഭിനേതാക്കളാണെങ്കിൽ അഭിനേതാക്കൾക്ക് നാടകത്തെക്കുറിച്ച് എല്ലാം അറിഞ്ഞിരിക്കണം. ഈ നാടകം ഏത് കഥയിൽ നിന്നാണ് ആരംഭിക്കുന്നത്? നമ്മുടെ പാർട്ട് എവിടെ നിന്ന് തുടങ്ങുന്നു? എപ്പോൾ പൂർണമാകും? ഓരോ സമയത്തിനനുസരിച്ച് ഏതെല്ലാം അഭിനേതാക്കൾക്ക് ഏതെല്ലാം പാർട്ടുണ്ട്? ഇതിന്റെ സംവിധായകൻ, അതായത് ഡയറക്ടർ, രചയിതാവ്, അതായത് ക്രിയേറ്റർ ആരാണ്? ഈ നാടകത്തിലെ ഹീറോ ഹീറോയിൻ പാർട്ട് ആരുടേതാണ്? ഈ കാര്യങ്ങളുടെ എല്ലാം അറിവുണ്ടാകണം. വെറുതെ നാടകം എന്ന് പറയുന്നതിലൂടെ കാര്യമാകില്ല. നാടകമാണെങ്കിൽ നാടകത്തിലെ നമ്മൾ അഭിനേതാക്കളുമാണ്. ഏതെങ്കിലും അഭിനേതാവിനോട് നമ്മൾ ഇതിന്റെ കഥ എന്താണ്, എവിടെ നിന്ന് തുടങ്ങുന്നു, എവിടെ പൂർണമാകും ചോദിക്കുകയാണെങ്കിൽ അവർക്ക് അറിയുകയില്ല എന്ന് പറഞ്ഞാൽ ഇതിനെ എന്തു പറയും? അഭിനേതാവായിട്ട് ഇവർക്ക് ഇത്രയും പോലും അറിയില്ലേ എന്ന് പറയില്ലേ? അഭിനേതാവിന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുണ്ടാകണമല്ലോ. നാടകം തുടങ്ങി എങ്കിൽ അത് തീർച്ചയായും അവസാനിക്കുകയും ചെയ്യും. അല്ലാതെ തുടങ്ങി പിന്നെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും എന്നല്ല. അപ്പോൾ ഈ കാര്യങ്ങൾ ഒക്കെ മനസ്സിലാക്കേണ്ടതാണ്. ഈ പരിധിയില്ലാത്ത നാടകത്തിന്റെ രചയിതാവിനറിയാം ഈ നാടകം എങ്ങനെ തുടങ്ങി, ഇതിലെ മുഖ്യ അഭിനേതാക്കൾ ആരെല്ലാമാണ്, എല്ലാ അഭിനേതാക്കളിലും ഹീറോ ഹീറോയിൻ പാർട്ട് ആരുടേതാണ്. ഈ കാര്യങ്ങളെല്ലാം ബാബ മനസ്സിലാക്കി തരുന്നു. ഈ അറിവെല്ലാം എല്ലാ ദിവസവും ക്ലാസ്സിൽ വരികയും കേൾക്കുകയും ചെയ്യുന്നവർ മനസ്സിലാക്കുന്നു. അവർക്കറിയാമോ ഇതിന്റെ ആദ്യ സംവിധായകൻ രചയിതാവ്, അതായത് ഡയറക്ടർ ക്രിയേറ്റർ ആരാണെന്ന്? രചയിതാവ് എന്ന് പറയുന്നത് സുപ്രീം സോളിനെയാണ്. എന്നാൽ അഭിനേതാവുമാണ്. അവരുടെ പാർട്ട് ഏതാണ്? സംവിധായകന്റെ. അവർ ഒരു പ്രാവശ്യം മാത്രമേ വന്ന് അഭിനേതാവാകുന്നുള്ളൂ. ഇപ്പോൾ സംവിധായകനായി പാർട്ട് അഭിനയിക്കുകയാണ്. അവർ പറയുന്നു, ഈ നാടകത്തിന്റെ തുടക്കം ഞാൻ നടത്തുന്നു. എങ്ങനെ? പവിത്രമായ, അതായത് പ്യൂരിഫൈഡ് ആയ സത്യയുഗി ലോകം, അതിനെ പുതിയ ലോകമെന്നും പറയുന്നു. ആ പുതിയ ലോകം, അതായത് ന്യൂ വേൾഡ്, ഞാൻ രചിക്കുന്നു. ഇപ്പോൾ താങ്കൾ എല്ലാവരും പവിത്രത ധാരണ ചെയ്ത് സംവിധായകന്റെ നിർദ്ദേശമനുസരിച്ച് നടക്കുന്ന അഭിനേതാക്കളെല്ലാം ഇപ്പോൾ പവിത്രമാകുന്നു. പിന്നീട് ഈ അഭിനേതാക്കളിലൂടെയാണ് അനേകം ജന്മങ്ങളുടെ ചക്രം മുന്നോട്ട് പോകുന്നത്. ഇത് ബാബ തന്നെയാണ് മനസ്സിലാക്കി തരുന്നത്. ഇപ്പോൾ പവിത്രമാകുന്ന മനുഷ്യർ അടുത്ത ജന്മത്തിൽ ദേവതാ രാജ്യത്തിൽ പോകും. ആ രാജ്യം രണ്ട് യുഗം, അതായത് സൂര്യവംശി ചന്ദ്രവംശി രൂപത്തിൽ നടക്കുന്നു. പിന്നെ ആ സൂര്യവംശി ചന്ദ്രവംശി അഭിനേതാക്കളുടെ പാർട്ട് പൂർണമാകുമ്പോൾ അല്പം താഴോട്ടു വീഴുന്നു, അല്ലെങ്കിൽ വാമമാർഗത്തിൽ വരുന്നു. പിന്നെ മറ്റ് ധർമ്മങ്ങളുടെ അവസരം വരുന്നു. ഇബ്രാഹിം, ബുദ്ധൻ, പിന്നെ ക്രിസ്തു, ഈ എല്ലാ ധർമ്മസ്ഥാപകരും സംഖ്യാക്രമത്തിൽ വന്ന് തന്റെ ധർമ്മം സ്ഥാപിക്കുന്നു. അപ്പോൾ നോക്കൂ, നാടകത്തിന്റെ കഥ എവിടെ നിന്ന് തുടങ്ങി എവിടെ പൂർത്തിയാകുന്നു, അതിനിടയിൽ മറ്റുള്ള ഉപകഥകൾ എങ്ങനെ നടക്കുന്നു, ഈ എല്ലാ വൃത്താന്തവും ഇരുന്ന് മനസ്സിലാക്കി തരുന്നു. ഇപ്പോൾ ഈ നാടകം പൂർത്തിയാവാൻ പോവുകയാണ്. സാധാരണ നാടകം 3 മണിക്കൂറിൽ പൂർത്തിയാകുന്നു. ഇതിന് 5000 വർഷം എടുക്കുന്നു. അതിൽ അല്പം വർഷം മാത്രമേ ബാക്കിയുള്ളൂ. അതിന്റെ തയ്യാറെടുപ്പ് നടക്കുകയാണ്. ഇപ്പോൾ ഈ നാടകം പൂർണമായി പിന്നെയും ആവർത്തിക്കും. ഈ മുഴുവൻ വൃത്താന്തവും ബുദ്ധിയിൽ വേണം. ഇതിനെയാണ് ജ്ഞാനമെന്ന് പറയുന്നത്. നോക്കൂ, ബാബ വന്ന് പുതിയ ഭാരതം, പുതിയ ലോകം ഉണ്ടാക്കുകയാണ്. ഭാരതം പുതിയതായിരുന്നപ്പോൾ ഈ ലോകം ഇത്രയും വലുത് ആയിരുന്നില്ല. ഇന്ന് പഴയ ഭാരതമായപ്പോൾ ലോകവും പഴയതായി. ബാബ വരുന്നത് അവിനാശി ഖണ്ഡമായ ഭാരതം നമ്മുടെ പ്രാചീന ദേശത്തിലാണ്. ഇപ്പോൾ ദേശമെന്ന് പറയുന്നു, കാരണം മറ്റുള്ള ദേശങ്ങളിൽ ഇതും ഒരു ഭാഗമായി. എന്നാൽ വാസ്തവത്തിൽ മുഴുവൻ ലോകത്തിലും മുഴുവൻ ഭൂമിയിലും ഒരു ഭാരത രാജ്യമായിരുന്നു. അതിനെ പ്രാചീന ഭാരതം എന്ന് പറഞ്ഞിരുന്നു. ആ സമയത്തെ ഭാരതത്തെക്കുറിച്ച് പാടപ്പെട്ടിരുന്നു സ്വർണ പക്ഷി എന്ന്. മുഴുവൻ ഭൂമിയിലും കേവലം ഭാരതത്തിന്റെ മാത്രം നിയന്ത്രണമായിരുന്നു. ഒരു രാജ്യമായിരുന്നു, ഒരു ധർമ്മമായിരുന്നു. ആ സമയം പൂർണ്ണ സുഖമായിരുന്നു. ഇപ്പോഴില്ല. ഇതിനാൽ ബാബ പറയുന്നു, ഇതിന്റെ നാശം, അതായത് ഡിസ്ട്രക്ഷൻ നടത്തി ഒരു രാജ്യവും ഒരു ധർമ്മവും പ്രാചീനമായ അതേ പുതിയ ഭാരതം, പുതിയ ലോകം ഉണ്ടാക്കുന്നു. മനസ്സിലായോ? ആ ലോകത്തിൽ ഒരു ദുഃഖവുമില്ല, ഒരു രോഗവുമില്ല, ഒരിക്കലും ഒരു അകാല മൃത്യുവും ഇല്ല. ഇങ്ങനെയുള്ള ജീവിതം ലഭിക്കുന്നതിന് പുരുഷാർത്ഥം ചെയ്യൂ. സൗജന്യമായി ലഭിക്കില്ല. അല്പമെങ്കിലും പരിശ്രമിക്കേണ്ടേ? വിതച്ചാൽ കൊയ്യും, വിതച്ചില്ലെങ്കിൽ എങ്ങനെ ലഭിക്കും? ഇത് കർമ്മഭൂമിയാണ്. ഈ ഭൂമി കർമ്മങ്ങൾ കൊണ്ട് വിതയ്ക്കണം. എന്ത് കർമ്മം നാം വിതയ്ക്കുന്നോ അതേ ഫലം ലഭിക്കുന്നു. ബാബ കർമ്മങ്ങളുടെ വിത്ത് വിതയ്ക്കുന്നത് പഠിപ്പിക്കുന്നു. കൃഷി ചെയ്യുന്നത് പഠിപ്പിക്കാറില്ലേ? എങ്ങനെ വിത്ത് വിതയ്ക്കണം, എങ്ങനെ സംരക്ഷിക്കണം, അതിനും പരിശീലനം, അതായത് ട്രെയിനിങ് ലഭിക്കുന്നു. ബാബ വന്ന് നമുക്ക് കർമ്മത്തിന്റെ വിളവിനായി കർമ്മങ്ങൾ എങ്ങനെ വിതയ്ക്കണം എന്ന ട്രെയിനിങ് നൽകുകയാണ്. കർമ്മം എങ്ങനെ ഉയർന്നതാക്കണം എന്ന്. നല്ല വിത്ത് വിതയ്ക്കുകയാണെങ്കിൽ നല്ല ഫലം ലഭിക്കും. കർമ്മമാകുന്ന വിത്തിൽ ശക്തിയില്ലെങ്കിൽ കർമ്മം മോശമായത് വിതച്ചാൽ ഫലം എന്ത് ലഭിക്കും? അനുഭവിക്കുന്നു, പിന്നെ കരയുന്നു. എന്തനുഭവിക്കുന്നോ അതിൽ കരയുകയും ചെയ്യുന്നു. ദുഃഖവും അശാന്തിയും ഉണ്ട്. എന്തെങ്കിലും രോഗം മുതലായവയുടെ ഉരസൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും മനുഷ്യരെ ദുഃഖിതരാക്കുന്നില്ലേ? ഇതിനാൽ ബാബ പറയുന്നു, ഇപ്പോൾ താങ്കളുടെ കർമ്മം ഞാൻ ഉയർന്ന നിലവാരത്തിലേത്, അതായത് ശ്രേഷ്ഠമാക്കുന്നു. ഏതുപോലെ? വിത്തിന്റെ നിലവാരമനുസരിച്ച് വിളവെടുപ്പുണ്ടാകുന്നു. പിന്നെ അതിൽ നിന്നും നല്ല ഫലം വരും. വിത്തിന്റെ നിലവാരം നല്ലതല്ല എങ്കിൽ നല്ല നിലവാരമുള്ള ഫലം ലഭിക്കില്ല. നമ്മുടെ കർമ്മത്തിനും നല്ല നിലവാരം വേണമല്ലോ. ബാബ ഇപ്പോൾ നമ്മുടെ കർമ്മമാകുന്ന വിത്തിനെ നല്ല നിലവാരമുള്ളത് ആക്കുന്നു. ശ്രേഷ്ഠ നിലവാരമുള്ള വിത്ത് വിതച്ചാൽ ശ്രേഷ്ഠ ഫലം ലഭിക്കും. നമ്മുടെ കർമ്മങ്ങളുടെ വിത്തിനെ നല്ലതാക്കൂ, എന്നിട്ട് നന്നായി വിതയ്ക്കാനും പഠിക്കൂ. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇനി തന്റെ പുരുഷാർത്ഥം ചെയ്യൂ. ശരി, ഇനി 2 മിനിറ്റ് നിശബ്ദരായി ഇരിക്കൂ. സൈലൻസ് എന്നാൽ ഞാൻ ആത്മാവാണ്. ആദ്യം സൈലൻസ്, പിന്നെ ടോക്കിയിലേക്ക് വരുന്നു. ബാബ പറയുന്നു, ഇപ്പോൾ നിശബ്ദ ലോകത്തിലേക്ക് പോകണം. അപ്പോൾ നിശബ്ദമാകണം. ശാന്തി എന്റെ സ്വധർമ്മമാണ്. ഈ നിശബ്ദതയിലേക്ക് പോകുന്നതിന് പറയുന്നു, ഈ ദേഹത്തിന്റെയും ദേഹം ഉൾപ്പെടെയുള്ള ദേഹത്തിന്റെ സകല ബന്ധങ്ങളുടെയും മമത്വം വിടണം. ഇതിൽ നിന്നും മാറി വേറിട്ട് നിൽക്കൂ. പരമാത്മാവിന്റെ കുട്ടി, എന്നെ ഓർമ്മിക്കൂ, എന്റെ ധാമത്തിലേക്ക് വരൂ. ഇനി തിരിച്ചു പോകുന്നതിന് ശ്രദ്ധിക്കൂ. തിരികെ വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. അന്തിമ മനം പോലെ ഗതി. ഇനി ആരിലും മമത്വം വേണ്ട. ശരീരത്തിനോടുമുള്ള മമത്വം വിടൂ. മനസ്സിലായോ? ഇതുപോലെ തന്റെ ധാരണ ഉണ്ടാക്കിയെടുക്കണം. ശരി, ഇനി സൈലൻസിൽ ഇരിക്കൂ. നടക്കുമ്പോഴും തിരിയുമ്പോഴും സൈലൻസ്, സംസാരിക്കുമ്പോഴും സൈലൻസ്. സംസാരിക്കുമ്പോഴും എങ്ങനെ സൈലൻസിൽ ഉണ്ടാകും അറിയാമോ? സംസാരിക്കുമ്പോഴും നമ്മുടെ ബുദ്ധിയോഗം, ഞാൻ ആത്മാവാണ്, ആദ്യത്തെ പവിത്ര ആത്മാവാണ്, നിശബ്ദ ആത്മാവാണ്. ഐ ആം സോൾ, ഫസ്റ്റ് പ്യുർ സോൾ, അല്ലെങ്കിൽ സൈലൻസ് സോൾ. ഇത് ഓർമ്മിക്കണം. സംസാരിക്കുമ്പോൾ നമ്മളിൽ ഈ അറിവ് ഉണ്ടായിരിക്കണം. ഞാൻ ആത്മാവാണ്, ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ സംസാരിക്കുന്നു. ഇത് നമ്മുടെ പ്രാക്ടീസ് ആയിരിക്കണം. ഇതിന്റെ ആധാരമെടുത്താണ് സംസാരിക്കുന്നത് എന്ന രീതിയിൽ. അടുത്തത് കണ്ണുകളുടെ ആധാരം എടുക്കുന്നു, കാണുന്നു. ഏതിന്റെ ആവശ്യമാണോ അതിന്റെ ആധാരമെടുത്ത് കാര്യം ചെയ്യൂ. ഇങ്ങനെ ആധാരമെടുത്ത് കാര്യം ചെയ്യുന്നതിലൂടെ വളരെ സന്തോഷമുണ്ടാകും. ഒരു തെറ്റായ കാര്യവും ഉണ്ടാകില്ല. ശരി, ഇങ്ങനെ ബാബ്ദാദയുടെയും അമ്മയുടെയും മധുരമധുരമായ വളരെ നല്ല സദാ സൈലൻസിന്റെ അനുഭവം ചെയ്യുന്ന കുട്ടികൾക്ക് സ്നേഹസ്മരണയും സുപ്രഭാതവും. ശരി, സന്ദേശിയുടെ ശരീരത്തിലൂടെ സർവശക്തിവാൻ പിതാവ് ഉച്ചരിച്ച മഹാവാക്യങ്ങൾ മാതേശ്വരി ജിക്ക് വേണ്ടി. അല്ലയോ ശിരോമണിയായ രാധാപുത്രി, നിങ്ങൾ രാത്രിയും പകലും എനിക്ക് സമാനം ദിവ്യ കാര്യങ്ങളിൽ തൽപരരായിരിക്കുന്നു. അർത്ഥം, വൈഷ്ണവ ശുദ്ധ സ്വരൂപമാണ്, ശുദ്ധ സേവനം ചെയ്യുന്നു. അതിനാൽ സാക്ഷാൽ എന്റെ സ്വരൂപമാണ്. ഏതു കുട്ടികൾ തന്റെ പിതാവിന്റെ കാൽവയ്പ്പുകൾ എടുക്കുന്നില്ലയോ, അവരിൽ നിന്നും ഞാൻ തികച്ചും ദൂരെയാണ്. കാരണം കുട്ടിയാണെങ്കിൽ പിതാവിനെ പോലെ ആയിരിക്കണം. ഈ നിയമം ഇപ്പോൾ സ്ഥാപിതമാവുകയാണ്. ഇത് സത്യുഗം ത്രേത വരെ നടക്കുന്നു. എങ്ങനെയാണോ അച്ഛൻ, അതുപോലെ കുട്ടി. എന്നാൽ ദ്വാപര കലിയുഗത്തിൽ ഏതുപോലെ അച്ഛൻ, അതുപോലെ കുട്ടി ആയിരിക്കില്ല. ഇപ്പോൾ കുട്ടികൾക്ക് അച്ഛനെ പോലെ ആകുവാൻ പരിശ്രമിക്കേണ്ടി വരുന്നു. എന്നാൽ അവിടെ സ്വാഭാവികമായും നിയമമുണ്ട്, ഏതുപോലെ അച്ഛൻ, അതുപോലെ കുട്ടി എന്ന്. ഈ അനാദി നിയമം ഈ സംഗമ സമയം ഈശ്വരൻ പിതാവ് പ്രത്യക്ഷമായി സ്ഥാപിക്കുന്നു. 2. മധുരമായ പൂന്തോട്ടക്കാരന്റെ മധുരമായ മധുര ദിവ്യ പുരുഷാർത്ഥി മകളെ, ഇനി നിനക്ക് വളരെ രമണീകവും മധുരമുള്ളതും ആകണം, ആക്കണം. വിശ്വരാജ്യത്തിന്റെ ചാബി സെക്കൻഡിൽ പ്രാപ്തമാക്കുക, മറ്റുള്ളവരെയും അതിനായി യോഗ്യരാക്കുക എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ്. നോക്കൂ, എല്ലാ മനുഷ്യരുടെയും അധികാരിയായ സർവശക്തിമാൻ പ്രത്യക്ഷത്തിൽ ഈ കർമ്മക്ഷേത്രത്തിൽ വരുമ്പോൾ മുഴുവൻ സൃഷ്ടിയും ഹാപ്പി ഹൌസ് ആയി മാറുന്നു. ഈ സമയം ആ ജീവജാലങ്ങളുടെ അധികാരി അവ്യക്ത രീതിയിൽ സൃഷ്ടിയെ നയിക്കുകയാണ്. എന്നാൽ എപ്പോൾ പ്രത്യക്ഷ രൂപത്തിൽ ദേഹധാരിയായി അധികാരത്തിൽ കർമ്മക്ഷേത്രത്തിൽ വരുന്നു, അപ്പോൾ സത്യത്രേതായുഗത്തിന്റെ സമയം എല്ലാ ജീവജാലങ്ങളും സുഖിയായി തീരുന്നു. അവിടെ സത്യതയുടെ സഭ തുറന്നിരിക്കുന്നു. ആര് ഈശ്വരീയ സുഖം പ്രാപ്തമാക്കാനായി പുരുഷാർത്ഥം ചെയ്തുവോ അവർക്ക് അവിടെ സദാകാലത്തേക്ക് സുഖം പ്രാപ്തമാകുന്നു. ഈ സമയം എല്ലാ ജീവജാലങ്ങൾക്കും സുഖദാനം ലഭിക്കുന്നില്ല. പുരുഷാർത്ഥമാണ് പ്രാലബ്ധത്തെ ആകർഷിക്കുന്നത്. ആർക്കാണോ ഈശ്വരനോട് യോഗമുള്ളത് അവർക്ക് ഈശ്വരനിൽ നിന്നും സമ്പൂർണ സുഖദാനം ലഭിക്കുന്നു. 3. ആഹാ, നിങ്ങൾ ആ ശക്തിയാണ്. ആരാണോ തന്റെ ഈശ്വരീയ ശക്തിയുടെ വർണ്ണം കാണിച്ച് ഈ ആസുരീയ ലോകത്തിന്റെ വിനാശം ചെയ്ത് ദൈവീ ലോകം സ്ഥാപിക്കുന്നത്, അതിനുശേഷം എല്ലാ ശക്തികളുടെയും മഹിമയുണ്ടാകുന്നു. ഇപ്പോൾ ആ ശക്തി നിങ്ങളിൽ നിറയ്ക്കുകയാണ്. നിങ്ങൾ സദാ തന്റെ ഈശ്വരീയ ബലത്തിലും ആത്മീയതയുടെ സ്റ്റേജിൽ ഇരിക്കൂ, എങ്കിൽ സദാ അപാര സന്തോഷത്തിലിരിക്കും. നിത്യവും ഹർഷിത മുഖം. നിങ്ങൾക്ക് ലഹരി വേണം, ഞാൻ ആരാണ് എന്ന്. ആരുടേതാണ്? നമ്മുടെ എത്ര സൗഭാഗ്യമാണ്! എത്ര വലിയ പദവിയാണ്! ഇപ്പോൾ നിങ്ങൾ ആദ്യം സ്വയം തന്റെ സ്വരാജ്യം പ്രാപ്തമാക്കുന്നു, പിന്നെ സത്യയുഗത്തിന്റെ യുവരാജാവാകും. അപ്പോൾ എത്ര ലഹരി വേണം! ഈ തന്റെ ഭാഗ്യം കണ്ട് സന്തോഷത്തിലിരിക്കൂ. തന്റെ ഭാഗ്യം നോക്കൂ, അതിലൂടെ എത്ര ഉയർന്ന ലോട്ടറിയാണ് ലഭിക്കുന്നത്! ആഹാ, എത്ര ശ്രേഷ്ഠമാണ് നിന്റെ ഭാഗ്യം! ഈ ഭാഗ്യത്തിലൂടെ വൈകുണ്ഠത്തിന്റെ ലോട്ടറി ലഭിക്കുന്നു. മനസ്സിലായോ? ഏറ്റവും ഭാഗ്യശാലിയായ ദേവീ പുഷ്പമായ കുട്ടി. 4. ഈ പ്രസന്നമായ സംഗമ സമയത്ത് സ്വയം നിരാകാരനായ പരമാത്മാവ് സാകാരത്തിൽ വന്ന് ഈ ഈശ്വരീയ ഫാക്ടറി തുറന്നിരിക്കുന്നു. ഇവിടെ നിന്ന് ഏത് മനുഷ്യനും തന്റെ വിനാശി ചവറുകൾ നൽകി അവിനാശി ജ്ഞാനരത്നങ്ങൾ എടുക്കുവാൻ സാധിക്കും. ഈ അവിനാശി ജ്ഞാനരത്നങ്ങളുടെ ഇടപാട് അതിസൂക്ഷ്മമാണ്. ഇത് ബുദ്ധി കൊണ്ടാണ് വാങ്ങേണ്ടത്. ഇത് കണ്ണുകൊണ്ട് കാണാൻ സ്ഥൂലമായ വസ്തുവല്ല. എന്നാൽ മഹീനവും ഗുപ്തവും ഒളിഞ്ഞിരിക്കുന്നതുമായത് കാരണം ആർക്കും ഇത് മോഷ്ടിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ സർവോത്തമമായ ജ്ഞാനസമ്പത്ത് പ്രാപ്തമാകുന്നതിലൂടെ അതിനിർസങ്കൽപ്പവും സുഖദായി അവസ്ഥയും ഉണ്ടാകും. എപ്പോൾ വരെ ഈ അവിനാശി ജ്ഞാനസമ്പത്ത് വാങ്ങിയിട്ടില്ലയോ അപ്പോൾ വരെ നിശ്ചിന്തവും അല്ലലില്ലാതെയും നിർസങ്കൽപ്പവും ആകാൻ സാധിക്കില്ല. ഇതിനാൽ ഈ അവിനാശി ജ്ഞാനരത്നങ്ങളുടെ സമ്പാദ്യം ശേഖരിച്ച് തന്റെ ബുദ്ധിയാകുന്ന സൂക്ഷ്മ അലമാരയിൽ ധാരണ ചെയ്ത് നിത്യവും നിശ്ചിന്തമായിരിക്കണം. വിനാശി ധനത്തിൽ ദുഃഖം അടങ്ങിയിരിക്കുന്നു, അവിനാശി ജ്ഞാനധനത്തിൽ സുഖം അടങ്ങിയിരിക്കുന്നു. 5. ഏതുപോലെ സൂര്യൻ സാഗരത്തിലെ ജലം വലിച്ച് അത് ഉയർന്ന പർവ്വതങ്ങളിൽ വർഷിക്കുന്നു, ഇതും ഡയറക്റ്റ് ഈശ്വരനിൽ നിന്നുമുള്ള മഴയാണ്. പറയാറുണ്ട്, ശിവന്റെ ജടകളിൽ നിന്നും ഗംഗ ആവിർഭവിക്കുന്നുവെന്ന്. ഇവരുടെ മുഖാരവിന്ദത്തിൽ നിന്നും ജ്ഞാന അമൃതധാര വർഷിക്കുകയാണ്. ഇതിനെ തന്നെയാണ് അവിനാശി ഈശ്വരീയ ധാര എന്നു പറയുന്നത്. ഇതിലൂടെ നിങ്ങൾ ഭാഗീരഥ പുത്രർ പവിത്രരായി അമരന്മാർ ആകുകയാണ്. ഇത് കിരീടധാരി ആകുന്നതിനുള്ള അത്ഭുതകരമായ മണ്ഡലിയാണ്. ഇവിടെ ഏത് നരനും നാരിയും വരുമോ അവർ കിരീടധാരിയായി തീരും. ലോകത്തെയും മണ്ഡലി എന്ന് പറയും. മണ്ഡലം അർത്ഥം സ്ഥാനം. ഈ മണ്ഡലി എവിടെ നിലകൊള്ളുന്നു? ഓംകാരത്തിൽ അർത്ഥം അഹം സ്വധർമ്മത്തിൽ. ബാക്കി മുഴുവൻ ലോകവും സ്വധർമ്മം മറന്ന് പ്രകൃതിയുടെ ധർമ്മത്തിൽ നിലനിൽക്കുന്നു. നിങ്ങൾ ശക്തികൾ പ്രകൃതിയെ മറന്ന് തന്റെ സ്വധർമ്മത്തിൽ നിൽക്കുന്നു. ആറ്, ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും നിരാകാരനായ ഈശ്വരനെ ഓർമ്മിക്കുന്നു. ആരെയാണോ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ലാത്തത്, ആ നിരാകാരനോട് ഇത്രയും അതിസ്നേഹമുണ്ട്. അതിനാൽ പറയുന്നു, ഹേ ഈശ്വര, സ്വയം തന്നിൽ എന്നെ ലീനമാക്കൂ. എന്നാൽ എത്ര അത്ഭുതമാണ്, സ്വയം ഈശ്വരൻ സാകാരത്തിൽ പ്രത്യക്ഷമായിരിക്കുകയാണ്, എന്നിട്ടും തിരിച്ചറിയുന്നില്ല. ഈശ്വരന് വളരെ പ്രിയ ഭക്തരുണ്ട്. അവർ പറയുന്നു, എവിടെ നോക്കിയാലും അവിടെ നീയോ നീ മാത്രമാണ്. അവർക്ക് കാണാൻ സാധിച്ചില്ലെങ്കിലും ബുദ്ധിയോഗം കൊണ്ട് ഈശ്വരൻ സർവത്രയുണ്ട് എന്ന് ചിന്തിക്കുന്നു. എന്നാൽ നിങ്ങൾ അനുഭവത്തിൽ നിന്നും പറയുന്നു, സ്വയം നിരാകാരനായ ഈശ്വരൻ പ്രാക്ടിക്കലിൽ സാകാരത്തിൽ ഇവിടെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ സഹജമായി തന്നെ നിങ്ങൾക്ക് എന്നെ വന്ന് കാണാൻ സാധിക്കും. എന്നാൽ എന്റെ പല കുട്ടികളും സാകാരത്തിൽ പ്രഭു പിതാവിനെ അറിയുന്നില്ല. അവർക്ക് നിരാകാരൻ അതിമധുരമായി തോന്നുന്നു. എന്നാൽ ആ നിരാകാരൻ ഇപ്പോൾ സാകാരത്തിൽ പ്രത്യക്ഷമാണ്. അവരെ തിരിച്ചറിയുന്നുവെങ്കിൽ എത്ര പ്രാപ്തി ഉണ്ടാകുമായിരുന്നു. കാരണം പ്രാപ്തി എന്തായാലും സാകാരത്തിലൂടെ ആണല്ലോ. ബാക്കി ഈശ്വരനെ ദൂരെയുള്ള നിരാകാരനെന്ന് മനസ്സിലാക്കുന്നവർ, കാണുന്നവർ, അവർക്കൊരു പ്രാപ്തിയുമില്ല. അവരാണ് ഭക്തർ. അവർക്ക് ജ്ഞാനമില്ല. ഇപ്പോൾ സാകാര പ്രഭു പിതാവിനെ അറിയുന്ന ജ്ഞാനീ കുട്ടികൾ, സർവ ദൈവിക ഗുണങ്ങളുടെയും സുഗന്ധം നിറഞ്ഞ സ്വീറ്റ് പുഷ്പം, തന്റെ പ്രഭു പിതാവിനു മേൽ തന്റെ ജീവൻ തന്നെ അർപ്പിക്കുന്നു. ഇതിലൂടെ ജന്മജന്മാന്തരമായി സമ്പൂർണ ദേവത ദിവ്യ ശോഭനീകമായ ശരീരം പ്രാപ്തമാകുന്നു. ഏഴ്, സ്വയത്തെ അറിയുന്നതിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് ശരി തെറ്റിന്റെയും സത്യ അസത്യത്തിന്റെയും തിരിച്ചറിവ് വരുന്നത്. ഈ ഈശ്വരീയ ജ്ഞാനത്തിലൂടെ സത്യം പറയുന്നവരാകുന്നു. ഇതിലൂടെ ഒരു സംഘദോഷത്തിലും പെടില്ല. സ്വയം അജ്ഞാനത്തിലുള്ളവരുടെ മേലാണ് സംഘദോഷത്തിന്റെ നിഴൽ വീഴുന്നത്. ഈ സമയത്ത് സത്യത്തിന്റെ കാലമേ അല്ല. ഇതിനാൽ ആരുടെയും വാക്കുകളിൽ വിശ്വാസം വയ്ക്കാതെ അവരിൽ നിന്നും എഴുതി മേടിക്കുന്നു. മനുഷ്യരുടെ വാക്കുകൾ അസത്യമായത് വരുന്നു. സത്യമാണെങ്കിൽ അവരുടെ മഹാവാക്യം പൂജിക്കപ്പെട്ടേനെ. ഏതുപോലെ ഡിവൈൻ പിതാവിന്റെ സത്യമഹാവാക്യങ്ങളുടെ ശാസ്ത്രം ഉണ്ടാക്കിയിരിക്കുന്നു. ഇതിന്റെ മഹിമയും പൂജയും നടക്കുന്നു. അവരുടെ സത്യമഹാവാക്യങ്ങൾ ധാരണ ചെയ്യുന്നതിലൂടെ ഈശ്വരീയ നിലവാരം വരുന്നു. ഇത്രമാത്രമല്ല, ചിലർ പഠിച്ചു പഠിച്ച് ശ്രീകൃഷ്ണന്റെയും ബ്രഹ്മാവിന്റെയും സാക്ഷാത്കാരവും എടുക്കുന്നു. ഓഹോ, പവിത്ര കമലഹൃദയ, പവിത്ര കമലഹസ്ത, പവിത്ര കമലനയന മകളെ രാധേ, നിന്റെ മുഴുവൻ ശരീരവും മാറി കമലപുഷ്പ സമാനം കോമളവും സ്വർണവും ആയിരിക്കുകയാണ്. എന്നാൽ ആദ്യം ആത്മാവ് സ്വർണമാകുമ്പോഴാണ് മുഴുവൻ ശരീരവും സ്വർണവും പവിത്രവും ആകുന്നത്. ഈ പവിത്ര കോമള ശരീരത്തിൽ അതി ആകർഷണം നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ പരമേശ്വര പിതാവിലൂടെ അജ്ഞാന അന്ധകാരത്തെ അണച്ച് ജ്ഞാന വെളിച്ചത്തെ ഉണർത്തി അതിശീതള രൂപം ആയിരിക്കുകയാണ്. സ്വയം ശീതള രൂപമായി പിന്നെ മറ്റു കൂട്ടരെയും ഇതുപോലെ സത്യമായ ശീതളത ദാനം ചെയ്യുന്നതിനു വേണ്ടി ഈ പ്രസന്ന സംഗമ സമയത്ത് നിമിത്തമായിരിക്കുകയാണ്. നിങ്ങളുടെ മൂർത്തികളിൽ നിന്ന് മുഴുവൻ ലോകത്തിനും ശീതളതയുടെയും ശാന്തിയുടെയും ദാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നിങ്ങൾ മുഴുവൻ സൃഷ്ടിയെ സാൽവേഷനിൽ കൊണ്ടുവന്നു. അന്തിമത്തിൽ തന്റെ ദിവ്യപ്രഭ കാട്ടി പുതു വൈകുണ്ഠ സ്വർണിമ പൂന്തോട്ടത്തിൽ പോയി വിശ്രമിക്കും. ശരി. വരദാനം: ബാബ വാക്കിന്റെ ചാബി കൊണ്ട് സർവസമ്പത്തും പ്രാപ്തമാക്കുന്ന ഭാഗ്യവാൻ ആത്മാവായി ഭവിക്കട്ടെ. ജ്ഞാനത്തിന്റെ പല വിസ്താരത്തെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിലും കേൾക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ഒരു വാക്ക് ബാബ എന്നത് ഹൃദയം കൊണ്ട് അംഗീകരിച്ചു, ഹൃദയം കൊണ്ട് കേൾപ്പിച്ചുവെങ്കിൽ വിശേഷാത്മാവായി. ലോകത്തിനു മുന്നിൽ മഹാത്മാവ് എന്ന സ്വരൂപത്തിൽ മഹിമായോഗ്യമായി. കാരണം ബാബ എന്ന വാക്ക് തന്നെയാണ് സർവസമ്പത്തുകളുടെയും ഭാഗ്യത്തിന്റെയും ചാവി. ചാവി ഉപയോഗിക്കാനുള്ള വഴിയാണ് ഹൃദയപൂർവം അറിയുക, അംഗീകരിക്കുക. ഹൃദയം കൊണ്ട് പറയൂ ബാബ, അപ്പോൾ സമ്പത്ത് സദാ ഹാജരാണ്. സ്ലോഗൻ: ബാബ് ദാദയോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹത്തിൽ പഴയ ലോകം ത്യാഗം ചെയ്യൂ.